بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم
السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വക്കുല്ല ദലാലത്തും ഫിന്നാർ. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും വസിയ്യത്ത് ചെയ്യുകയുമാണ്. നമ്മൾ ഇവിടെ ഇന്ന് സംസാരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശിഷ്ട നാമങ്ങളിൽ അന്നൂർ എന്നുള്ള നാമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അന്നൂർ എന്ന നാമം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സ്ഥിരീകരിക്കുകയും ചിലർ പ്രസ്തുത നാമം നൂറു സമാവാത്തി വൽ അർദ് എന്നാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നൂർ അല്ലെങ്കിൽ നൂറു സമാവാത്തി വൽ അർദ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തന്നെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്, അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ്. അല്ലാഹു അവൻ വാനങ്ങളുടെയും ഭൂമിയുടെയും നൂറാകുന്നു. ഈ ആയത്തിൽ നിന്നാണ് അല്ലാഹുവിന്റെ അന്നൂർ എന്ന നാമത്തെ പണ്ഡിതന്മാർ എടുത്തിട്ടുള്ളത്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമസ്കരിക്കുവാൻ നിന്നാൽ നിർവഹിച്ചിരുന്ന ഒരു ദുആ, ആ ദുആയുടെ തുടക്കം അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത നൂറു സമാവാത്തി വൽ അർദ് വമൻ ഫീഹിൻ, അതാണ് ദുആയുടെ തുടക്കം. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്കാകുന്നു സ്തുതികളെല്ലാം. അൻത നൂറു സമാവാത്തി വൽ അർദി വമൻ ഫീഹിൻ, നീ വാനങ്ങളുടെയും ഭൂമിയുടെയും അവയിലുള്ളവയുടെയും നൂറാകുന്നു. അപ്പോൾ ഇവിടെ അല്ലാഹുവിന്റെ നൂർ എന്ന നാമം വിശുദ്ധ ഖുർആന്റെ ഈ ആയത്തും അതേപോലെ ഈ തിരുമൊഴി പ്രാർത്ഥനയായുള്ള ഈ തിരുമൊഴിയും അറിയിക്കുകയാണ്. അല്ലാഹുവിന് അന്നൂർ എന്ന നാമം അർത്ഥമാക്കുന്നത് അല്ലാഹു സന്മാർഗമേകുന്നവൻ, പ്രകാശമേകുന്നവൻ, അതേപോലെ അലങ്കരിക്കുന്നവൻ, പ്രകാശമുള്ളവൻ, ഇങ്ങനെയുള്ള അർത്ഥങ്ങളാണ്. അല്ലാഹു അന്നൂറാണ്, അവൻ സന്മാർഗം കനിയുന്നു. അതേപോലെ അവൻ പ്രകാശമേകുന്നു, അവൻ അലങ്കാരം നൽകുന്നു. അല്ലാഹു പ്രകാശമുള്ളവനാണ്, ദുന്നൂർ. ഇതെല്ലാം അന്നൂർ എന്നുള്ള നാമം അർത്ഥമാക്കുന്നു എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ പരലോകവുമായി ബന്ധപ്പെട്ട വിഷയം മനസ്സിലാക്കുമ്പോൾ വിചാരണയുടെ വേദി അർദുൽ മഹ്ഷർ, അതിന്റെ ഒരു സവിശേഷത മനസ്സിലാക്കുന്നത് വഅഷ്റഖത്തിൽ അർദു ബിനൂരി റബ്ബിഹ വവുദിഅൽ കിതാബ് വജീഅ ബിന്നബിയീന വശ്ശുഹദ വഖുദിയ ബൈനഹും ബിൽ ഹഖ് വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അവിടെ പറയുന്നത് വഅഷ്റഖത്തിൽ അർദു, വിചാരണയുടെ ഭൂമിക വേദി, ബിനൂരി റബ്ബിഹ, അതിന്റെ റബ്ബിന്റെ പ്രകാശത്താൽ പ്രകാശമയമാകും. അപ്പൊ വിചാരണയുടെ വേദി അത് പ്രകാശമയമാകും. എങ്ങനെ? ബിനൂരി റബ്ബിഹ, അതിന്റെ റബ്ബിന്റെ പ്രകാശത്താൽ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആഗമനം ഉണ്ടാകും. അല്ലാഹുവാണ് വിചാരണ നടത്തുന്നവൻ. അപ്പൊ വിചാരണയുടെ വേദിയിൽ അല്ലാഹുവിന്റെ ആഗമനമുണ്ടായാൽ അല്ലാഹുവിന്റെ നൂറിനാൽ ആ വേദി പ്രകാശമയമാകും എന്നാണ് ഇവിടെ പറയുന്നത്. വഊദിയൽ കിതാബ്, ആളുകളുടെ കർമ്മ രേഖകൾ വെക്കപ്പെടും. വജീഅ ബിന്നബിയീന വശ്ശുഹദ, നബിമാരെയും ഇതര സാക്ഷികളെയും കൊണ്ടുവരപ്പെടും. അങ്ങനെ വഖുദിയ ബൈനഹും ബിൽ ഹഖ്, യഥാവിധം ആളുകൾക്കിടയിൽ വിധി തീർപ്പ് നടക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ അള്ളാഹുവിന്റെ നൂറിനെ കുറിച്ച് പറയണം. അള്ളാഹു അന്നൂർ എന്ന് പറഞ്ഞാൽ നൂറുള്ളവൻ എന്നാണ് അർത്ഥം, ഒരർത്ഥം. അതിനുള്ള തെളിവാണ് വിശുദ്ധ ഖുർആനിലെ പണ്ഡിതന്മാർ ഈ ആയത്ത്. അതേപോലെ അബ്ദുല്ലാഹി ബിനു അംർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദും മറ്റും നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഇന്നല്ലാഹ ഖലഖ ഖൽഖഹു ഫീ ളുൽമതിൻ, അല്ലാഹു തന്റെ പടപ്പുകളെ പടച്ചത് ഒരു ഇരുട്ടിലായിട്ടാണ്. ثم القى عليهم من نوره, പിന്നീട് അല്ലാഹു തന്റെ നൂറിൽ നിന്ന് അവരിലേക്ക് പ്രകാശം എറിഞ്ഞു, പ്രകാശം നൽകി. യൗമഇദിൻ, ആ ദിവസം, അല്ലാഹു ആളുകളെ സൃഷ്ടിച്ച ദിവസം അല്ലാഹുവിന്റെ നൂറിൽ നിന്ന് അവരിലേക്ക് നൽകി എന്നാണ്. ഫമൻ അസാബഹു മിൻ നൂരിഹി യൗമഇദിൻ ഇഹ്തദ, അല്ലാഹുവിന്റെ പ്രകാശം അന്നാളിൽ ലഭിച്ചവനാരോ അവന് സന്മാർഗം സിദ്ധിച്ചവനായി. വമൻ അഖ്തഅഹു വൽ, ആർക്കാണോ അന്ന് വെട്ടം തെറ്റിയത്, ലഭിക്കാത്തത്, അവൻ മാർഗഭ്രംശിയായി. ഹദീസ് സഹീഹാണ്. അപ്പൊ ഇവിടെ ഈ തിരുമൊഴിയിലുള്ളത് അല്ലാഹു അവന്റെ നൂറിൽ നിന്ന് നൽകിയെന്നാണ് പടപ്പുകൾക്ക്. അപ്പൊ അല്ലാഹു നൂറുള്ളവനാണ്. അതിന്റെ അർത്ഥം അല്ലാഹു കേവലം ഒരു ഊർജ രൂപമാണ്, അല്ലാഹു കേവലം ഒരു പ്രകാശമാണ് എന്നുള്ളതല്ല. അല്ലാഹുവിന് ഒരു സത്തയുണ്ട്, ദാത്തുണ്ട്. അത് അല്ലാഹുവിന്റെ മഹത്വത്തിന് അനുയോജ്യമായ വിധം സമ്പൂർണമായി പരിപൂർണതയിൽ ആ ദാത്തിന്റെ പ്രത്യേകത അത് പ്രകാശമയമാണ്, ദീപ്തമാണ് എന്നുള്ളതാണ്. പ്രകാശമുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിന്റെ നൂറിനാൽ വിചാരണയുടെ ഭൂമിക പ്രകാശമയമാകുമെന്നും അല്ലാഹുവിന്റെ നൂറിൽ നിന്ന് അവന്റെ ദാസന്മാർക്ക് അല്ലാഹു നൽകിയെന്നും പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറുള്ളവനാണ്. അതാണ് നൂർ എന്നുള്ള നാമം അർത്ഥമാക്കുന്ന ഒരർത്ഥം. ഇതാണ് പണ്ഡിതന്മാർ ഉണർത്തുന്നത്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ചോദിക്കപ്പെടുകയാണ്. എങ്ങനെ? അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഹൽ റഅയ്ത റബ്ബക, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ചോദ്യം ന്യായമാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെട്ടു, വാനങ്ങൾക്കുപരിയിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാവിലെത്തി. അങ്ങനെ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വാനത്തിന്റെ ഉന്നതങ്ങളിൽ സ്വർഗം കണ്ടു, അതേപോലെ അർശ് കണ്ടു, സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ സ്വർഗത്തിൽ പല ദൃശ്യങ്ങൾ കണ്ടു, സിദ്റത്തുൽ മുൻതഹ കണ്ടു, വലഖദ് റആ മിൻ ആയാത്തി റബ്ബിഹിൽ കുബ്ര, അല്ലാഹുവിന്റെ വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. അല്ലാഹുവോടടുത്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് പലതും വഹിയേകി. ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുന്നതാണ്. ചോദ്യം അബൂദറിന്റേത്, നിങ്ങൾ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നൂറുൻ അന്ന അറ, പ്രകാശമാണ്, ഞാൻ എവിടുന്ന് അവനെ കാണാനാണ്, എങ്ങനെ കാണാനാണ് എന്നാണ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത്. അല്ലാഹുവും പടപ്പുകളും തമ്മിലൊരു മറുണ്ട്. ആ മറ പ്രകാശത്തിന്റെ മറയാണ്, ഹിജാബാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തി. ഒരു ഹദീസിൽ കാണാം, അബു മുസൽ അഷരി റിപ്പോർട്ട് ചെയ്യുന്ന, ഇമാം ബുഖാരി മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീസ്, അബു മുസൽ അഷരി പറയാണ്, ഖാമ ഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബി ഖംസി കലിമാത്തിൻ, അഞ്ച് വചനങ്ങൾ ഓതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ തങ്ങൾ ഞങ്ങളിൽ ഒരു പ്രാസംഗികനായി നിന്നു. അതിൽ തിരുനബി പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജൽ ലാ യനാമു വലാ യംബഗി ലഹു അൻ യനാം يخفض القسط ويرفعه يرفع اليه عمل الليل قبل عمل النهار وعمل النهار قبل عمل الليل حجابه النور الله ഉറങ്ങുല്ല, ഉറങ്ങുക എന്നുള്ളത് അല്ലാഹുവിന് സംഗതവുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തുലാസിനെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. പകലിന്റെ കർമ്മങ്ങൾ രാവിന്റെ കർമ്മങ്ങൾക്ക് മുമ്പായി അല്ലാഹുവിലേക്ക് ഉയർത്തുന്നു. രാവിന്റെ കർമ്മങ്ങൾ പകലിലെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മുമ്പ് ഉയർത്തപ്പെടുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹിജാബുഹു അന്നൂർ, അല്ലാഹുവിനുള്ള മറ അത് പ്രകാശമാകുന്നു. ലൗ കശഫഹു ലഅഹ്റഖത് സുബ്ഹാത്തു വജ്ഹിഹി മൻതഹ ഇലൈഹി ബസറുഹു മിൻ ഖൽഖിഹി. അല്ലാഹും പടപ്പുകളും തമ്മിലൊരു ഹിജാബുണ്ട്, അത് പ്രകാശമാണ്. ആ പ്രകാശമറ നീക്കിയിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ മുഖത്തിന്റെ പ്രകാശം, ദീപ്തി, അത് അവന്റെ ദൃഷ്ടി എത്തുന്നിടം പടപ്പുകളെ കരിച്ചു കളയുമായിരുന്നു. അത്രമാത്രം ദീപ്തമാണ് അല്ലാഹുവിന്റെ തിരുമുഖം എന്നാണ്. അവിടെ അല്ലാഹുവിന്റെ ദൃഷ്ടി എത്തുകയാണെന്നാണ് മുഴുവൻ പടപ്പുകളെയും കരിക്കും എന്നുള്ളതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രകാശമുള്ളവനാണ്. അല്ലാഹുവിന് പ്രകാശത്തിന്റെ ഒരു മറയാണ്. പടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ആ മറയെ ഭേദിച്ച് അല്ലാഹുവെ ദർശിക്കുക എന്നുള്ളത് ഈ ഭൗതിക ലോകത്ത് സാധ്യമല്ല. നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ ദുനിയാവിൽ കണ്ടിട്ടില്ല. മിഅ്റാജിന്റെ രാവിൽ തിരുനബി അല്ലാഹുവോട് ഏറെ അടുത്തുവെങ്കിലും നൂറുൻ അന്ന അറ, പ്രകാശമയമാണ്, ഞാൻ എങ്ങനെ അവനെ അല്ലാഹുവെ കാണുവാനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. കണ്ടു എന്നറിയിക്കുന്നതായ റിവായത്തുകൾ, അത് നഗ്ന നേത്രങ്ങൾ കൊണ്ടുള്ള കാഴ്ചയല്ല, അത് സ്വപ്നവുമായി ബന്ധപ്പെട്ടുള്ളതായ കാഴ്ചയെക്കുറിച്ച് അറിയിക്കുന്ന ഹദീസുകളുമാണ്. ഇവിടെ നമ്മുടെ വിഷയം അല്ലാഹു നൂറാണ്. അവൻ നൂർ, പ്രകാശമുള്ളവനാണ്. അല്ലാഹുവിന്റെ ഹിജാബ് അത് നൂറാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അന്നൂർ എന്നുള്ള നാമം വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ട് ഉണർത്തുന്ന വിഷയങ്ങളാണ്. അള്ളാഹു നൂറാണ്. അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനിന് അള്ളാഹു നൂർ എന്ന പേരാണ് നൽകിയത്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും വഅൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഖദ് ജാഅകും ബുർഹാനും മിർ റബ്ബിക്കും, നിങ്ങൾക്കിതാ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള ഒരു ന്യായ പ്രമാണം വന്നു കിട്ടിയിരിക്കുന്നു. വഅൻസൽനാ ഇലൈക്കും, അള്ളാഹു പറയുന്നത് നാം നിങ്ങളിലേക്ക് ഇറക്കിയിരിക്കുന്നു, നൂറൻ മുബീന, സുവ്യക്തമായ ഒരു നൂർ. നൂർ എന്ന് പറഞ്ഞാൽ അവിടെ വിശുദ്ധ ഖുർആനാണ്. അപ്പൊ അള്ളാഹു നൂർ, അവന്റെ കിതാബ് നൂർ. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖദ് ജാഅകും മിനല്ലാഹി നൂറുൻ വകിതാബു മുബീൻ. നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നൊരു നൂർ വന്നിരിക്കുന്നു, സുവ്യക്തമായ ഒരു കിതാബും വന്നിരിക്കുന്നു. പല പണ്ഡിതന്മാരും അവിടെ നൂർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം റസൂലുള്ളാ ഒളിയാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു നൽകിയ ഒരു വസ്ഫ് വർണ്ണനയാണ്. അദ്വൈതവാദികൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളിൽ അവതരിക്കുകയും സന്നിവേശിക്കുകയും ചെയ്യും എന്ന് ജൽപ്പിക്കുന്നവരാണ്. വ്യാജമായ ജൽപ്പനം. അള്ളാഹു പടപ്പുകളിൽ നിന്ന് വേറിട്ട് അവനവന്റെ സിംഹാസനത്തിന് മീതെയാണ്. അവൻ പടപ്പുകളിൽ അവതരിക്കുക എന്നുള്ളതില്ല. അദ്വൈതം അത് ഇസ്ലാമികമല്ല. ആദി ഒളിയായി, അതൂതാൻ വെളിവായി എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ ഒളിയായിട്ട്, ആ ഒളി പിന്നെ നബിമാരായി വന്ന് വന്ന് മക്കയിൽ നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആയി അവതരിച്ചു എന്ന് പറയുന്ന വാദം അത് ശരിയല്ല. ഇസ്ലാമികമായി റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു. ആദം സന്തതികൾ അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് നുത്ഫയിൽ നിന്നാണ്, ബീജഗണത്തിൽ നിന്നാണ്. നബിയുന മുഹമ്മദ് സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് അതിൽ നിന്നാണ്, അല്ലാതെ തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഒളിയല്ല. പിന്നെ ഇവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കുള്ള വർണ്ണനകളിൽ, വസ്ഫിൽ അള്ളാഹു നൽകിയ ഒരു വസ്ഫാണ്, വർണ്ണനയാണ് തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നൂറാണ് എന്നുള്ളത് ഈ ആയത്തിനെ ചിലർ അങ്ങനെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മുടെ വിഷയം അള്ളാഹു സുബ്ഹാനഹു വതആല നൂറാണ്. നൂറായ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ കിതാബിനെ കുറിച്ച് നൂർ എന്നുള്ള വിശേഷണം പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് നൂർ എന്നുള്ള വിശേഷണം നൽകി. അള്ളാഹുവിൽ നിന്നാണ് നൂർ, ഹിദായത്താകുന്ന നൂർ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ നാമത്തിന്റെ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അള്ളാഹു പറയാണ്, യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശ, അള്ളാഹു തന്റെ നൂറിന് മാർഗം കാണിക്കും, മയ്യശ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു ആകുന്നു വിശ്വാസികളുടെ വലിയ രക്ഷാധികാരി. യുഖ്രിജുഹും മിനൽ ളുമാത്തി ഇലൻ നൂർ, അവൻ അന്ധകാരങ്ങളിൽ നിന്ന് നൂറിലേക്ക് അവരെ കൊണ്ടുവരുന്നു എന്ന് പറയാണ്. അവിടെ നൂർ, അള്ളാഹുവിന് നൂറൊക്കെ പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്താണ് ഉദ്ദേശം. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ, നൂറായ അള്ളാഹു ആർക്ക് നൂറ് നിശ്ചയിച്ചിട്ടില്ലേ? അവന് നൂറില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അള്ളാഹു ആർക്ക് പ്രകാശം നിശ്ചയിച്ചിട്ടില്ലേ? അവന് യാതൊരു പ്രകാശമല്ല എന്നാണ്, അവൻ അന്ധകാരത്തിലാണ്. അപ്പൊ അള്ളാഹു പ്രകാശം ഉള്ളവനാണ്, അവനാണ് പ്രകാശം കനിയുന്നവൻ. പ്രകാശം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹിദായത്താണ്, ഇസ്ലാമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിക്കാത്തവർക്ക് പ്രകാശം ഒരിക്കലുമില്ല. ചരിത്രത്തിൽ ചില സംഭവങ്ങളുണ്ട്. ഇക്രിമ ഇബ്നു അബീ ജഹൽ അദ്ദേഹത്തിന്റെ ചരിത്രം വായിച്ചപ്പോ, ഇക്രിമയുടെ ചരിത്രം വായിച്ചപ്പോ, ഇക്രിമയും അടർക്കളത്തിലാണ് മരണപ്പെടുന്നത്, വാപ്പ അബൂജഹലും അടർക്കളത്തിലാണ് മരണപ്പെടുന്നത്. പക്ഷെ ഒരാൾ, അയാൾക്ക് അള്ളാഹു തന്റെ നൂറ് നിഷേധിച്ചു, മറ്റൊരാൾ അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ നൂറ് കടാക്ഷിച്ചു. അതുകൊണ്ട് തന്നെ വാപ്പയും മകനും ഈ ദുനിയാവിൽ നിന്ന് യാത്രയാകുന്ന രംഗാണ്. അള്ളാഹു നൂറ് കടാക്ഷിച്ചത് മകനാണ്, ഇക്രീമക്കാണ്. അള്ളാഹു അവന്റെ നൂറ് നിഷേധിച്ചത് വാപ്പാക്കാണ്, അബൂജഹലിനാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു മക്കയിൽ, അള്ളാഹുവെ രണ്ടാലൊരു അംറിനെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തണമേ. ഉദ്ദേശിച്ചത് ഉമറിനെയും അംറ് ബിനു ഹിഷാം എന്ന അബൂജഹലിനെയാണ്. അള്ളാഹു ഇസ്ലാമാകുന്ന നൂറും ഹിദായത്താകുന്ന നൂറും നൽകി അനുഗ്രഹിച്ചത് ഉമർ ബിനുൽ ഖത്താബിനാണ് റളിയല്ലാഹു അൻഹു. അംർ ബിനു ഹിഷാമിന് നൂറ് അള്ളാഹു നിഷേധിച്ചു. ഈ അംർ ബിനു ഹിഷാം എന്ന് പറയുന്ന അബൂജഹൽ ബദറിലാണ് വധിക്കപ്പെടുന്നത്, പോർക്കളത്തിൽ. അബൂജഹലിന്റെ മകൻ ഇക്രീമ മക്കം ഫത്തൈനിപ്പുറം ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്നതിൽ പിന്നെ ഇക്രീമയുടെ സേവന പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയവും മഹനീയവുമാണ്. ഇക്രീമ വധിക്കപ്പെടുന്നതും ഒരു അടർക്കളത്തിലാണ്, യുദ്ധഭൂമിയിലാണ്, യർമൂക്ക് യുദ്ധത്തിൽ. വാപ്പാന്റെ മരണം എന്നിങ്ങനെ, വാപ്പാന്റെ മരണം അത് രണ്ട് കുട്ടികളുടെ കൈകളാലാണ്. മുഅവ്വദ് ബിൻ അഫ്ര, മുആദ് ബിൻ അംറ് ബിൻ ജമൂഹ് യൗവനത്തിലേക്ക് കാലെടുത്തു വെച്ച രണ്ട് കുട്ടികളാണ്. അബൂജഹൽ, അബൂജഹലാണ് മുശ്രിക്കുകളുടെ കമാൻഡർ. ഇവർ മദീനക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ ദ്രോഹിച്ചിരുന്ന ഈ അബൂജഹലിനെ കുറിച്ച് കേട്ടിട്ടാണ് അബൂജഹലിനെ അന്വേഷിച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം, അബൂജഹൽ യുദ്ധഭൂമിയിൽ കൽ ഹരിജ എന്നാണ്. ഹരിജത്ത് എന്ന് പറഞ്ഞാല് ഈ വൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. സൂര്യപ്രകാശം പോലും ഏൽക്കാത്ത വിധം വൃക്ഷങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്നതിനാണ് ഹരിജ എന്ന് പറയാം. ബദറിൽ അബൂജഹൽ അങ്ങനെയാണ്, ഹരിജ എന്നാണ്. എന്നാണ് ചുറ്റു ആളാണ്, ഒരു ആയുധ പ്രയോഗവും അബൂജഹലിന്റെ അടുത്ത് കത്താൻ പാടില്ല. അതിനാണ് എന്ത് ചെയ്യുന്നത്, ആളുകളെ കൊണ്ട് മറ തീർത്തിട്ടുള്ളത് അബൂജഹലിന്. കൽഹരിജ അങ്ങനെയാണ്. പക്ഷേ മുആദ് ഇബ്നു അംർ ഇബ്നുൽ ജമൂഹും മുഅവ്വദ് ഇബ്നു അഫ്രയും രണ്ട് കുട്ടികൾ, അവരുടെ രണ്ടുപേരുടെയും വാൾ പ്രയോഗം അത് അബൂജഹലില് എത്തി. അബൂജഹൽ വീണു. വീണു കിടക്കുന്ന അബൂജഹലിന്റെ തല കൊയ്യുക എന്നുള്ള ധർമ്മമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നിർവഹിച്ചത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് വന്നപ്പോ അബൂജഹൽ വീണു. പിന്നെ മുശ്രിക്കുകൾക്ക് പരാജയവും പിന്തിരിഞ്ഞു ഓടലുമാണ്. അപ്പൊ പിന്നെ അബൂജഹലിന്റെ ചുറ്റും ആളൊന്നുമില്ല. അപ്പോഴാണ് ഇബ്നു മസ്ഊദ് ചെല്ലുന്നത്. അപ്പൊ അബൂജഹൽ ചോദിക്കാണ്, ആർക്കാണ് ജയം? ഇബ്നു മസ്ഊദ് പറയാണ്, ഇല്ലാ വലി റസൂലി, അള്ളാഹുവിനും അള്ളാഹുവിന്റെ റസൂലിനുമാണ് ജയം. അപ്പൊ ഇബ്നു മസ്ഊദിന്റെ കാല് അബൂജഹലിന്റെ മേത്താ, തോളിലാ. അപ്പൊ ആട്ടിടയ എന്ന് പറഞ്ഞ് അബൂജഹലിന്റെ പണ്ടത്തെ ശൈലി വീണ് കിടക്കാണ്, അപ്പോഴും പ്രയോഗിക്കാണ്. അപ്പോഴാണ് തലയെടുത്ത് റസൂലുള്ളാന്റെ അടുക്കലേക്ക് ഇബ്നു മസ്ഊദ് ചെല്ലുന്നത്. റസൂലെ, അബൂജഹലിന്റെ തലയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹില്ലദി നസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദഹു എന്ന് പറഞ്ഞ അള്ളാഹുവിനെ സ്തുതിച്ച് അല്ലാഹു അക്ബർ ചൊല്ലിയിട്ട് അരിനി ഇയാ എനിക്ക് കാണിച്ചു കൊണ്ട എന്ന് പറഞ്ഞ് ഇബ്നു മസ്ഊദിനോടൊപ്പം അബൂജഹലിന്റെ അടുക്കലേക്ക് ചെല്ലുക. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂജഹലിനെ കണ്ട് പറയാണ്, ഫിർഔനു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഫിർഔനാണ് ഇവൻ. അതാണ് അബൂജഹലിന്റെ പതനം, വളരെ ഹീനമായ നിന്ദ്യമായ പതനം. ആ അബൂജഹലിന്റെ മകൻ ഇക്രീമ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിന് വേണ്ടി ഏറെ പാടുപെട്ട ധീര സഹാബിയാണ്. മക്ക ഫത്തേനിപ്പുറം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് അബൂബക്കർ റളി അള്ളാഹുവിന്റെ ഖിലാഫത്തിൽ, ഉമർ റളി അള്ളാഹുവിന്റെ ഖിലാഫത്തിലൊക്കെ, അബൂബക്കർ അള്ളാഹുവിന്റെ ഖിലാഫത്തിൽ, ഉമറിന്റെ ഖിലാഫത്തിന്റെ തുടക്കത്തിൽ അപ്പോഴാണ് യർമൂക്ക് യുദ്ധം. മുസ്ലിം സൈന്യം യർമൂക്കിൽ ഖാലിദ് ഇബ്നുൽ വലീദ് റളി അള്ളാഹുവിന്റെ നേതൃത്വത്തിൽ പടയോട്ടം, റോമക്കാരുമായിട്ടുള്ള ധീരധീരമായ യുദ്ധം. ആ യുദ്ധത്തിൽ ഇക്രിമ സംബന്ധിച്ചത് അദ്ദേഹത്തിന്റെ കഫൻ ധരിച്ചിട്ടാണ്. കഫനിലാണ് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങിയത് ഇക്രിമ. ധീരധീരം പോരാടി അദ്ദേഹം റോമക്കാരുടെ ആയുധ പ്രയോഗങ്ങളിൽ വീണുപോയി, മരിച്ചിട്ടില്ല. യർമൂക്കിൽ ചീഫ് ഇൻ കമാൻഡർ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഇക്രിമനെ കൊണ്ടുവരിക. അങ്ങനെ ഇക്രിമ രക്തത്തിൽ കുളിച്ച് കിടക്കുമ്പോൾ അദ്ദേഹം മരണത്തോടടുക്കാണ്. ഏതാനും നിശ്വാസങ്ങൾ ബാക്കിയുണ്ട്. ഖാലിദ് റളിയല്ലാഹുവിനെ ചോദിക്കുകയാണ്, ഇക്രിമ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അപ്പൊ അദ്ദേഹം വെള്ളം വേണം എന്ന് കാണിക്കണം. അപ്പോ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ഒരു കപ്പിൽ. ആ വെള്ളം ഇക്രിമക്ക് കൊടുക്കുമ്പോ ഇക്രിമ തന്റെ ഒരു ബന്ധുവെ, ഒരു മുസ്ലിമിനെ അദ്ദേഹം വെള്ളത്തിന് ആവശ്യപ്പെടുന്നതായിട്ട് കേൾക്കുകയാണ്. അപ്പൊ ഇക്രിമ കുടിക്കണില്ല, ഇക്രിമ അങ്ങോട്ട് കാണിക്കാണ് അവിടെ കൊടുക്കാൻ. പക്ഷേ വെള്ളം അവിടെ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം മരിക്കുകയാണ്. അപ്പൊ ഖാലിദ് വേഗം വെള്ളം ഇക്രിമയുടെ അടുക്കൽ കൊണ്ടുവരികയാണ്. പക്ഷെ ഇക്രിമ റളിയല്ലാഹു മരിക്കുകയാണ്. അപ്പൊ ഖാലിദ് റളിയല്ലാഹു തആല അനു അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അസ്ഖീഹി മിനൽ ജന്ന, അല്ലാഹുവെ ഇവരെയെല്ലാം നീ സ്വർഗത്തിൽ നിന്ന് കുടിപ്പിക്കണമേ. അങ്ങനെയാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നൂർ, ഹിദായത്ത്, ഇസ്ലാം ആകുന്ന അവന്റെ നൂർ, അത് അല്ലാഹു ആർക്ക് കനിയുന്നുവോ അവർക്കുള്ളതാണ്. അല്ലാഹു ആർക്കത് ഹറാമാക്കിയോ അവർക്ക് നൂറില്ല. ആ ഒരു ഭാഗം ചരിത്രത്തിന്റെ ഒരു സംഭവത്തിൽ നമ്മുടെ മനസ്സിൽ തറക്കാനാണ് ഞാൻ ഈ ഒരു ഉദാഹരണം. ഒരു വാപ്പാന്റെ ഒരു മകന്റേതും രണ്ടാളുടെയും പരലോകയാത്ര രണഭൂമിയിൽ. പക്ഷേ ഒന്ന് അള്ളാഹുവിന്റെ നൂറ് നേടിക്കൊണ്ട്, മറ്റൊന്ന് അള്ളാഹു തന്റെ നൂർ ഹറാമാക്കിക്കൊണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാ. ഇത് നമ്മൾ അള്ളാഹുവിന്റെ അന്നൂർ എന്ന നാമം മനസ്സിലാക്കുമ്പോൾ ആ നൂർ അർത്ഥമാക്കുന്നത് അള്ളാഹു നൂറ് നൽകുന്നവനാണ്. അള്ളാഹു നൂറ് നൽകുന്നവൻ എന്ന് പറഞ്ഞാൽ ഹിദായത്താകുന്ന നൂറുണ്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നൂർ, അത് നൽകുക എന്നാണ്. അതല്ലാതെ വേറെ നൂറുണ്ട്, ഇൻഷാല്ലാഹ് അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിൽ നിന്നുള്ള നൂർ, അത് അവന്റെ ഹിദായത്താകുന്ന ഇസ്ലാമാകുന്ന നൂറാണ് എന്നുള്ളതാണ്. ഇന്നലെ ഞാൻ ജുബൈലില് ഒരു സംസാരത്തിൽ ഇമാം അബു ഹനീഫത്തിൻ ഉമാന്റെ ഒരു ചരിത്രം ഉണർത്തി. ആ ചരിത്രത്തിൽ ഒരു വ്യക്തി, അയാൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് തെറിയ അഭിഷേകം നടത്തുന്നതിൽ, അള്ളാഹു കാക്കട്ടെ, നഊദു ബില്ലാ, ഒരു മുസീബത്തായിരുന്നു. എന്താ അയാൾ പറഞ്ഞത്? ഉസ്മാൻ ഒരു ജൂതനായിരുന്നു, നഊദു ബില്ലാ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജൂതനായിരുന്നു എന്നാണ് അയാൾ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക. ഇത് അബൂ ഹനീഫത്തിൻ ഉമാൻ അറിയാണ്, കേൾക്കുകയാണ്. അബൂ ഹനീഫത്തിൻ ഉമാൻ റഹിമഹുല്ല ഹിജറയുടെ 86 ജനിച്ച് 150 മരിക്കുന്നത്. അപ്പോ രണ്ടാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ഈ മനുഷ്യന്റെ വർത്താനാണത്. അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു റഹിമഹുല്ല ആശ്ചര്യപ്പെട്ടു. ഉസ്മാനെ കുറിച്ച് ജൂതനാണെന്ന് പറയും. ഉസ്മാൻ റളിയല്ലാഹുവിനു ആരാ? ഇസ്ലാമിലേക്ക് മുൻകടന്ന ആദ്യ മെമ്പർമാരിൽ ഒരാളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹു. ആദ്യകാലങ്ങളിൽ ഇസ്ലാം സ്വീകരിച്ച മെമ്പർമാർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കയ്യാൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഉസ്മാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാൾ ഉസ്മാൻ. ആ 10 പേരിൽ ആറാളും അബൂബക്കർ റളിയല്ലാഹുവിന്റെ ദൈവത്തിൽ ഇസ്ലാമിലേക്ക് വന്നവരാണ്. അതിലൊരാളാണ് ഉസ്മാൻ. ഇസ്ലാമിനു വേണ്ടി ഏറെ പീഡിപ്പിക്കപ്പെട്ട മഹാൻ. അതുകൊണ്ട് തന്നെ ഹബശീനിയയിലേക്ക് ഭാര്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി റുഖയ്യ റളിയല്ലാഹു അൻഹയോടൊപ്പം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ പോയി. ഹബശീനയിലേക്കുള്ള ഹിജ്റ, അത് കഴിഞ്ഞ് വന്നിട്ട് മദീനയിലേക്കുള്ള ഹിജ്റ, 2 ഹിജ്റ ചെയ്ത മഹാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം യുദ്ധങ്ങളിലൊക്കെ സംബന്ധിച്ച ബദർ യുദ്ധം അദ്ദേഹം പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം റസൂലുള്ളാഹിന്റെ പുത്രി റുഖയ്യ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ രോഗിയായി മരണാസന്നമായ ഒരു അസുഖത്തിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാനിന് ബദറിലെ യുദ്ധവിഹിതം കൊടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ട ആളാണ്. പക്ഷേ ഈ കാരണത്താലാണ് പിന്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ ഉസ്മാന്റെ ഭാര്യ റുഖയ്യ റളിയല്ലാഹു തആല അൻഹയെ മുസ്ലിമീങ്ങൾ മദീനയിൽ മറമാടി ഖബർസ്ഥാനിൽ നിന്ന് വരുമ്പോഴാണ് മുസ്ലിമീങ്ങൾ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുന്നത്. അങ്ങനെയുള്ള മഹാനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ബൈഅത്ത് റിദ്വാനിൽ നബി സല്ലല്ലാഹു തങ്ങൾ സ്വന്തം കൈ ഉയർത്തി, എന്നിട്ട് ഇത് ഉസ്മാന്റെ കൈയാണെന്ന് പറഞ്ഞ് തന്റെ കയ്യിൽ വെച്ചിട്ടാണ് ബൈഅത്ത് സ്വീകരിച്ചത്. കാരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഫീറായി, അംബാസഡറായി, ദൂതനായി ഹുദൈബിയയിൽ നിന്ന് മക്കാരോട് മുശ്രിക്കീങ്ങളോട് സന്ധി സംഭാഷണത്തിന് സംസാരത്തിന് വേണ്ടിയിട്ട് റസൂലിനെ നിയോഗിച്ചതനുസരിച്ച് പോയതാണ്. പലതവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച മഹാനാണ് ഉസ്മാൻ. മൈ അഷ്തരി ലീ ബി റൂമ അഷ്തരി ലഹുൽ ജന്ന, റൂമ കിണർ വാങ്ങുന്നവർക്ക് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കും റസൂലുള്ള പറഞ്ഞു. അത് ഉസ്മാൻ വാങ്ങിക്കൊടുത്തു. ആരാണ് ജയ്ഷുൽ ഉസ്ര തബൂക്കിലേക്കുള്ള സൈന്യത്തെ ഒരുക്കുന്നത്, അവന് ഞാൻ സ്വർഗം വാങ്ങിക്കൊടുക്കും, അത് ഉസ്മാൻ ഒരുക്കി. മസ്ജിദ് നബവി ചെറുതായിരുന്നു, നിസ്കരിക്കാൻ ആളുകൾക്ക് സ്ഥലം പോരാ. അപ്പൊ റസൂലുള്ള പറയാണ് ആരാണ് ഈ പള്ളി വിശാലമാക്കാൻ ഞാൻ അവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കും. അപ്പൊ ഉസ്മാൻ പള്ളി വിശാലമാക്കി. ഇങ്ങനെ പലതവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത ഒരു മഹാനെ കുറിച്ച്. ജൂതനാണ് ഒരു വായാടി. അബു ഹനീഫത്തിന് ഉമ്മാൻ ഇത് കേട്ടപ്പോ എന്ത് ചെയ്ത്, ഇയാളുടെ വീട്ടിൽ പോയി. അപ്പൊ അബു ഹനീഫ അദ്ദേഹം സ്വീകാര്യനാണ്. അബു ഹനീഫ വന്നപ്പോ അദ്ദേഹത്തെ സ്വീകരിച്ച്. അപ്പൊ അബു ഹനീഫ പറഞ്ഞു, ഞാൻ വന്നത് എന്റെ ഒരു ശിഷ്യൻ, അബു ഹനീഫക്ക് ധാരാളം ശിഷ്യഗണങ്ങളാണ്, ഒരു ശിഷ്യൻ അദ്ദേഹം വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കൊരു മകൾ കെട്ടിക്കാനുണ്ടെന്ന് ഞാൻ കേട്ട്, അതുകൊണ്ട് നിങ്ങളെ മകളെ ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് വിവാഹം അന്വേഷിക്കുകയാണ്. അപ്പൊ അബു ഹനീഫ കൊണ്ടുവന്ന കല്യാണം എന്ന നിലക്ക് അയാൾക്ക് ഭയങ്കര സന്തോഷമായി. അയാൾ സ്വീകരിച്ചു, ഹൃദ്യമായി സ്വീകരിച്ചു. അബു ഹനീഫ പറഞ്ഞ്, എന്റെ ശിഷ്യനാണ്, ഏറെ അനുഗ്രഹീതൻ, വലിയ സമ്പന്നനാണ്, പൈസക്കാരനാണ്. സമ്പന്നനാണെങ്കിലും പോരാ, അയാൾ ഔദാര്യവാനാണ്, കയ്യും മെയ്യും മറന്ന് ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ആളാണ്. അപ്പോ ഈ പെണ്ണിന്റെ, ഈ അദ്ദേഹത്തെ കുറിച്ച് ജൂതൻ എന്ന് പറഞ്ഞ ഈ പെണ്ണിന്റെ വാപ്പ, അയാൾക്ക് ഉദ്വേഗം കൂടുകയാണ്, പ്രതീക്ഷ കൂടുകയാണ്. മാത്രമല്ല അബു ഹനീഫ പറഞ്ഞ്, മാന്യനാണ്, ഏറെ ലജ്ജാലുവാണ്, മലക്കുകൾ വരെ ലജ്ജിക്കുന്ന വിധം മാന്യനായ വ്യക്തിത്വമാണ് ഞാൻ പറയുന്ന എന്റെ ശിഷ്യൻ. വിശുദ്ധ ഖുർആൻ ബൈഹാക്കാണ്, ഹിഫ്ളാണ്, രാത്രി നമസ്കാരത്തിൽ ഖുർആൻ മുഴുവൻ ഓതുന്ന പ്രകൃതക്കാരനാണ്. ഇതൊക്കെ കേട്ടപ്പോ അയാള് സമ്മതിക്കാണ്, ഓക്കെ ഇനി പറയേണ്ട കാര്യമല്ല, ഞാൻ ഒരുക്കാണ്, മകളെ കെട്ടിച്ചേരും. പക്ഷേ ഇമാം അബൂ ഹനീഫ പറഞ്ഞ്, പക്ഷെ എന്റെ ശിഷ്യനയാള് ജൂതനായിപ്പോയി, യഹൂദനായിപ്പോയി, അതോടുകൂടി മറ്റേ ആൾ പറഞ്ഞാൽ പറ്റൂല, എങ്കിൽ കല്യാണത്തിന് ഞാൻ സമ്മതിക്കൂല. അപ്പോ അബൂ ഹനീഫത്തിന്റെ ഇമാം പറഞ്ഞു, സുഹൃത്തെ, ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയുന്നത് ഇപ്പൊ ജൂതനാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മക്കളെ റസൂലിന്റെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ആദ്യം റുഖയ്യയെ, റുഖയ്യ ഹിജ്റയുടെ രണ്ടാം വർഷം മരണപ്പെട്ടു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മറ്റൊരു പുത്രി ഉമ്മു കുൽസൂമിനെ ഉസ്മാന്റെ കല്യാണം കഴിച്ചു കൊടുത്തു. ഹിജ്റയുടെ 9-ലാണ് ഉമ്മു കുൽസൂം മരണപ്പെടുന്നത്. അതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണം കഴിച്ചു കൊടുത്ത ഉമ്മു കുൽസൂം ഉസ്മാന്റെ ഭാര്യയായിട്ട് തുടർന്നിട്ടുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു, ഞാൻ ഈ പറഞ്ഞ ഗുണഗണങ്ങൾ ഇതിനേക്കാൾ വലിയ ഗുണഗണങ്ങളുള്ള മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുത്തു. ഉമ്മു കുൽസൂം മരിച്ചപ്പോ റസൂലുള്ളാഹി, തനിക്ക് വേറൊരു മകളില്ല, അതുണ്ടായിരുന്നുവെങ്കിൽ അതിനെ ഇനിയും കല്യാണം കഴിച്ചു കൊടുക്കാൻ തയ്യാറുമായിരുന്നു ഉസ്മാന്. അപ്പൊ ജൂതന് പറ്റൂല എങ്കിൽ പിന്നെ എങ്ങനെയാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ ജൽപ്പിക്കുന്ന ജൂതരെന്ന് നിങ്ങൾ പറയുന്ന ഉസ്മാന് രണ്ട് മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുക, ഇനിയും മക്കളുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കുമെന്ന് പറയാം. അതോടുകൂടി അയാൾ സ്തബ്ധചിത്തനായി പതറി, അയാൾ പേടിപ്പെട്ടു. ഉൾക്കാഴ്ചയുള്ളവനായി അയാൾ നന്നായി എന്നുള്ളതാണ് ചരിത്രം. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിന് നൽകുന്ന വെളിച്ചമാണ്. ആ വെളിച്ചം അത് തെളിവായി, യുക്തിയായി, പൊരുളായി ആർക്ക് ലഭിച്ചാലും നന്നാവും. അതേസമയം എന്ത് കിട്ടിയാലും നന്നാവാത്തവരുണ്ട്. ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ പറയും, കുടം കവുത്തി വള്ളം പാരാണ്. കുടം കമഴ്ത്തി വള്ളം പാർന്നാൽ എന്താ, കുടത്തിന്റെ ഉള്ളിക്കൊരു തുള്ളിയാവൂല, അതങ്ങോട്ട് പാളിപ്പോവും. ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. ആരാണവർ? അവരാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നിശ്ചയിക്കാത്തവരും ഹിദായത്ത് കനിയാത്തവരും. നഊദു ബില്ല. അള്ളാഹു അവന്റെ നൂർ പ്രകാശം അത് നിഷിദ്ധമാക്കിയവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു നൂറാണ്, അവൻ നൂർ ഏകുന്നവനാണ്. അള്ളാഹുവിന്റെ നൂർ അതാണ് ഇസ്ലാം, അതാണ് ഹിദായത്ത്. അത് ആർക്ക് നൽകിയോ അത് അവർക്ക് കിട്ടും. ആർക്ക് നിഷിദ്ധമാക്കിയോ അവർ അന്ധകാരങ്ങളിലാണ്, അവർ ഇരുട്ടിലാണ്, തമസിന്റെ കാളിമയിൽ അവർ ഉലഞ്ഞാടി പ്രയാസപ്പെട്ട് പാരത്രിക ലോകത്തെ നഷ്ടം പേറുന്ന ആളുകളാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ല. അള്ളാഹുവിന്റെ പ്രകാശം അത് അള്ളാഹു ഹിദായത്തായി ഇസ്ലാമായി ദുനിയാവിൽ നൽകും. പിന്നെ അള്ളാഹിന്റെ ഒരു പ്രകാശമുണ്ട്, അതവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബഷിരിൽ മശായിൻ ഫിദ്ദുലം ബിന്നൂരിത്താം യൗമൽ ഖിയാമ. ബഷിരിൽ മശായിൻ ഫിദ്ദുലം ഇലൽ മസാജിദ്. ഇരുട്ടിൽ രാവിൽ പള്ളികളിലേക്ക് നടന്നു പോകുന്നവർക്ക് സുവിശേഷം അറിയിക്കുക, സന്തോഷ വാർത്ത അറിയിക്കുക. എന്താ സന്തോഷ വാർത്ത? ബിന്നൂരിത്താം, അവർക്ക് സമ്പൂർണമായ പ്രകാശമുണ്ടായിരിക്കും. എവിടെ? യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ദുനിയാവിൽ ഇസ്ലാമാകുന്ന പ്രകാശവും ഹിദായത്താകുന്ന പ്രകാശവും നമുക്കെല്ലാവർക്കും അനിവാര്യമാണ്. അതില്ലെങ്കിൽ നമ്മൾ പരാജയത്തിൽ, നഷ്ടത്തിലാണ്. പക്ഷേ ഇവിടെ നമുക്ക് മറ്റു ലൈറ്റ് സംവിധാനം, ഭൗതികമായിട്ടുള്ളതൊന്നും ഇല്ലെങ്കിൽ മാഫി മുഷ്കിൽ, തപ്പി തടഞ്ഞൊക്കെ ജീവിക്കാം. പരലോകത്ത് അങ്ങനെയല്ല. പരലോകത്ത് നമുക്ക് പ്രകാശം വേണം. അള്ളാഹു നൽകുന്ന പ്രകാശമാണ് അവിടെ പ്രകാശം. ആ പ്രകാശം കിട്ടണമെങ്കിൽ നമ്മൾ അസ്സലാത്തു ഖൈറു മിനന്നൗം എന്ന് പറയും, പള്ളിക്ക് പോകണം. നമസ്കാരത്തിന് പള്ളികളിലേക്ക് വരണം. രാവിന്റെ പ്രത്യേകത ഇരുട്ടിന്റെ മറവിലും തമസിന്റെ നിറവിലാണ് രാവ്. അതിൽ നമ്മളുടെ കാൽവെപ്പുകൾ പള്ളിയിലേക്കുള്ളത് തെറ്റാൻ പാടില്ല. നിസ്കാരം അത് പള്ളിയിലെത്തി നമ്മൾ നമസ്കരിക്കുന്നതിൽ നമ്മൾ വീഴ്ച കാണിക്കാനും പാടുള്ളതല്ല. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത് രാത്രിയിൽ ഇരുട്ടിൽ പള്ളികളിലേക്ക് നടന്നു പോകുന്നവർക്ക് പൂർണ്ണമായ പ്രകാശം അവിടെ പരലോകത്തുണ്ടാകും എന്ന് സന്തോഷ വാർത്ത അറിയിക്കുവാനാണ്. നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പടപ്പുകളോട് പറയും, മുസ്ലിമീങ്ങളോട് പറയും, ഇർഫഉ റുഊസക്കും, നിങ്ങൾ തല ഉയർത്തൂ. ഫയർഫഊന റുഊസക്കും, പടപ്പുകൾ തല ഉയർത്തും. ഫയുഅതീഹിം നൂറഹും അലാ ഖദരി അഅമാലിഹിം. അള്ളാഹു അവിടെ വെച്ച് അവർക്ക് അവരുടെ പ്രകാശം നൽകും, അവരുടെ കർമ്മങ്ങളുടെ തോതനുസരിച്ച്. ഓരോരുത്തരുടെയും കർമ്മങ്ങൾ അതിന്റെ തോതനുസരിച്ച് അവർക്ക് പ്രകാശം നൽകും. ഫമിൻഹും മയ്യുഅത നൂറഹു മിസ്ലൽ ജബലിൽ അദീം യസ്അ ബൈനയദൈ. ചിലർക്ക് പ്രകാശം വലിയ പർവ്വത സമാനം നൽകും. ആ പ്രകാശം അവന്റെ മുന്നിൽ നടക്കും, അതിന്റെ പിന്നാലെ അവൻ നടക്കുക. കാരണം എന്താ, പർവ്വത സമാനം പ്രകാശം അവിടെ നൽകണമെങ്കിൽ ഇവിടെ കർമ്മം അത് ഗംഭീരായിരിക്കണം. അപ്പൊ അത്തരം ആളുകൾക്ക് അവിടെ പ്രകാശം തന്റെ മുന്നിൽ നടക്കാൻ മാത്രം വലിയ പർവ്വത സമാനം അള്ളാഹു നൽകും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ഹാക്കിം റിപ്പോർട്ട് ചെയ്യുന്ന സഹിഹായ ഹദീസിലാണ് ഇതുള്ളത്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് വമിൻഹും മയ്യുത നൂറഹു അസ്ഗറ മിൻ ദാലിക്, വലിയ പർവ്വതത്തിന്റെ അത്രയില്ലെങ്കിലും അതിനേക്കാൾ കുറച്ച് പ്രകാശം നൽകപ്പെടുന്നവർ ആളുകളിലുണ്ട്. വമിൻഹും മയ്യുത നൂറൻ മിസ്ല നഖ്ലതി ബിയമീനിഹി, ചിലർക്ക് അള്ളാഹു പ്രകാശം നൽകും ഈത്തപ്പനയുടെ ഒക്കെ വലിപ്പത്തിൽ തന്റെ വലത് കൈയിൽ. വമിൻഹും മയ്യുത നൂറൻ അസ്ഗറ മിൻ ദാലിക്, ചിലർക്ക് അതിനേക്കാൾ കുറച്ച് പ്രകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അങ്ങനെ നൽകപ്പെടുന്നവരും ആളുകളിലുണ്ട്. ഹത്ത എത്രത്തോളം, യകൂന റജുലൻ യുഅത നൂറഹു അലാ ഇബ്ഹാമി ഖദമിഹി യുദീഉ മർറതൻ വയഫീഉ മർറതൻ, ചിലർക്ക് പ്രകാശം അവരുടെ കാലിലെ തള്ളവിരൽ അതിന്റെ അറ്റത്തൽപ്പായിരിക്കും. എന്നാ കുറച്ച് കർമ്മേ ഉള്ളൂ. പരലോകത്ത് നടക്കണമെന്നുണ്ടെങ്കിൽ വിശിഷ്യ സിറാത്തിന് മുകളിൽ സിറാത്തിലേക്ക് പ്രകാശം വേണം. ചിലർക്ക് പ്രകാശം അതവരുടെ കാലിന്റെ തള്ളവിരൽ അതിന്റെ തുമ്പത്ത് അല്പം. തിരുനബി പറയാണ് യുദി ഉമറത്തൻ, ചിലപ്പോ അത് പ്രകാശിക്കും. വയഫി ഉമറത്തൻ, ചിലപ്പോ അത് കെടും. ഫഇദ അദാഅ ഖദമ ഖദമഹു ഫമശ, പ്രകാശം എപ്പോഴാണ് ഉണ്ടാകുക, അപ്പോ തന്റെ കാല് മുന്നോട്ട് വെച്ച് അയാൾ നടക്കും. വഇദ തുഫി അഖാം, പ്രകാശം കെട്ടാ അയാൾ നിൽക്കും. അപ്പൊ നോക്കൂ, നിങ്ങൾ അന്ത്യനാളിൽ ഓരോരുത്തർക്കും അവരുടെ കർമ്മങ്ങളുടെ തോതനുസരിച്ചാണ് പ്രകാശം. ആ പ്രകാശത്തിന്റെ വെട്ടത്തിലാണ് അന്ത്യനാളിൽ കാലുവെപ്പുകൾ. നല്ലോണം ദുനിയാവിൽ അധ്വാനിച്ചവർക്ക് നല്ലോണം കിട്ടും, അതല്ല കർമ്മങ്ങൾ താരതമ്യേന കുറഞ്ഞവർക്ക് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഗതി വേറെയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഫയമുറൂൻ അലാ ഖദരി നൂരിഹിം, തങ്ങളുടെ പ്രകാശത്തിന്റെ തോതനുസരിച്ചായിരിക്കും അവർ നടക്കുക എന്നുള്ളതാണ്. തജ്രി ബിഹി മഅമാലു, മറ്റൊരു റിപ്പോർട്ടിൽ കാണാം അവരുടെ കർമ്മങ്ങളാണ് അവരെയും കൊണ്ട് നടക്കുക എന്നാണ്. കർമ്മങ്ങൾ കൊണ്ട് നടക്കാന്നാണ്, കർമ്മങ്ങളുടെ തോതനുസരിച്ചാണ് പ്രകാശം, അതിനനുസരിച്ചാണ് അവർ നടക്കുക എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അന്ത്യനാളിൽ അള്ളാഹു കർമ്മങ്ങൾക്കനുസരിച്ച് പ്രകാശം നൽകുന്നവനാണ്. ആ പ്രകാശത്തിലാണ് ആളുകളുടെ നടത്തം. എവിടെ? വിശിഷ്യ സിറാത്തിന് മുകളിൽ. കവിടെ വിശ്വാസികൾ, വിശ്വാസികൾ പ്രകാശത്തിൽ നടക്കും. അത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് യസ്അ നൂറുഹും ബൈന ഐദീഹിം വബി ഐമാനിഹിം, സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അവരുടെ മുന്നിലും വലതുഭാഗത്തുമായിട്ട് പ്രകാശത്തിലുള്ളതായി നീ കാണുന്ന ദിവസം. വിശ്വാസികൾക്ക് പ്രകാശമുണ്ട്, വിശ്വാസിനികൾക്കും പ്രകാശമുണ്ട്. അള്ളാഹു പറയാണ് എന്താ തുടർന്ന് പറയുന്നത്, വേറെ അള്ളാഹു പറയുന്നത് തൊട്ട വചനത്തിൽ, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്തു ലില്ലദീന ആമനു ഉംബുറൂനാ നഖ്തബിസ് മിൻ നൂരികും, കപട വിശ്വാസികൾക്കും കപട വിശ്വാസിനികൾക്കും അവിടെ പ്രകാശമല്ല. അപ്പൊ അവർ പ്രകാശത്തിൽ കഴിയുന്ന വിശ്വാസികളോട് പറയും, നിങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്കൂ, നിങ്ങളുടെ പ്രകാശം ഞങ്ങൾ അല്പം എടുക്കട്ടെ. അവിടുന്ന് പ്രകാശം ചോദിച്ചിട്ട് കാര്യമല്ല. വിശ്വാസികൾ പറയും, അല്ലെങ്കിൽ പറയപ്പെടും, ഇർജിഉ വറാഅകും ഫൽതമിസു നൂറ, പിന്നിലേക്ക് പോയിട്ട് അവിടെ നൂറ് പ്രകാശം അന്വേഷിച്ചോളൂ എന്ന് പറയുന്നതാണ്. കപട വിശ്വാസികൾക്ക് പ്രകാശമല്ല, അവർ ഇരുട്ടിൽ. വിശ്വാസികൾക്ക് പ്രകാശം, കപട വിശ്വാസികൾ ഇരുട്ടിൽ തപ്പുന്നത് വിശ്വാസികൾ കാണുന്നതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്താ? വിശ്വാസികൾ അവിടെ വെച്ച് പ്രാർത്ഥിക്കുമെന്നതാണ്. റബ്ബന അതിമിം ലന നൂറന ഫഗ്ഫിർ ലന ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. കപട വിശ്വാസികൾ ഇരുട്ടിൽ പരലോകത്ത് പ്രയാസപ്പെടുമ്പോൾ വിശ്വാസികൾ തങ്ങളുടെ പ്രകാശം അസ്തമിക്കുമോ എന്ന് ഭയക്കും. അപ്പൊ വിശ്വാസികൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും, റബ്ബന അത്മിം ലന നൂറന, ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ പ്രകാശം നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരണമേ. ഇത് കെടുത്തല്ലേ, ഇത് കുറക്കല്ലേ, നീ ഞങ്ങൾക്ക് പൂർത്തീകരിച്ച് തരണമേ, ഞങ്ങൾക്ക് നീ പൊറുക്കണമേ. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ. പറഞ്ഞു വരുന്നത് അള്ളാഹു നൂറ് എന്ന് പറയുമ്പോൾ അള്ളാഹു നൂറേകുന്നവനാണ്. അള്ളാഹു നൂറേകുന്നവൻ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ നൂർ, അള്ളാഹു സുബ്ഹാനഹു വതആല അരുളുന്നത്, കടാക്ഷിക്കുന്നത് വിശിഷ്യ പരലോകത്താണ്. ആളുകൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു, യൗമ തുബദ്ദലുൽ അർദ് ഗൈറൽ അർദ്, ഭൂമി മാറ്റപ്പെടുന്നു പറഞ്ഞില്ലേ, ഭൂമി അല്ലാത്തതാക്കി മാറ്റപ്പെടുമെന്ന് പറഞ്ഞു. അന്ന് ജനങ്ങൾ എവിടെയായിരിക്കും എന്ന് ചോദിച്ചപ്പോൾ, ഹും ഫീ ദുൽമതിൻ ദൂനൽ ജിസ്ർ, സിറാത്തിന് ഇപ്പുറത്ത് അവർ ഒരു ഇരുട്ടിലായിരിക്കും എന്നാ പറഞ്ഞത്. ആ ഇരുട്ടിൽ നിന്ന് സിറാത്തിലേക്ക് മാർഗം കാണാനും സിറാത്തിന് മുകളിലൂടെ സ്വർഗത്തിലേക്ക് പ്രയാണം കുറിക്കാനാണ് പ്രകാശം. ആ പ്രകാശമാണ് കർമ്മങ്ങളുടെ തോതനുസരിച്ച് നൽകുക എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹു നൂറാണ്, അവന്റെ പ്രകാശം അവൻ ഇവിടെ നൽകപ്പെടേണ്ടത്, നൽകപ്പെടുന്നത് വലിയ ഭാഗ്യമാണ്. അപ്പൊ അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രകാശം നൽകുന്നവൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ചരിത്രത്തിൽ അള്ളാഹുവിന്റെ നൂറ് അതുമായി ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്. അതെന്താ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഉസ്താദ് വക്കീഉ ഇബ്നുൽ ജറാഹ് റഹിമഹുല്ലയോട് ഒരു സങ്കടം ബോധിപ്പിച്ചു. ഇമാം വക്കീഉ ഇബ്നുൽ ജറാഹ് അറിയപ്പെട്ട മുഹദ്ദിസാണ്. ഇമാം ഷാഫിന്റെ ഉസ്താദ് എന്ന് പറയുമ്പോൾ ഇമാം ഷാഫിന്റെ മാത്രം ഉസ്താദല്ല, പിന്നെയോ ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ ഉസ്താദാണ് ആര്, ഇമാം വക്കീഉ ഇബ്നുൽ ജറാഹ് റഹിമഹുല്ല. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറയാണ്, ഭക്തിയിൽ വക്കീഉ റഹിമഹുല്ലയോളം ഒരു മഹാനെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. അപ്പോ അന്നൊക്കെ എന്താ, വക്കീഉ ഇബ്നുൽ ജറാഹ് റഹിമഹുല്ല ഹദീസ് മനഃപ്പാഠമാക്കുന്നതിൽ ഒരു ദൃഷ്ടാന്തമായിരുന്നു എന്നാണ്. പള്ളിയുടെ ചുമരിൽ ചാരിയിരുന്നാൽ ശിഷ്യഗണങ്ങൾ ചോദിക്കുന്നതിനനുസരിച്ച് ഹദീസുകൾ ബൈഹാർട്ട് മനഃപ്പാഠം എണ്ണിയാൽ ഒടുങ്ങാത്ത വിധം പറയുമായിരുന്നു എന്നാണ്. അത്ര ഹിഫ്ദുള്ള ഒരു മഹാപണ്ഡിതനായിരുന്നു ഇമാം വക്കീഉ. ഇമാം ഷാഫിന്റെ ഉസ്താദ് എന്ന് പറയുമ്പോൾ, ഇമാം അഹമ്മദിന്റെ ഉസ്താദ് എന്ന് പറയുമ്പോൾ റഹിമഹുല്ലാഹുൽ ജമീ എന്താ, അപ്പൊ അത് പറയേണ്ടതില്ല. അപ്പൊ അന്ന് കാലങ്ങളിൽ ഹിഫ്ള് നിൽക്കാൻ, പഠിച്ചത് അവിടെ തലയിൽ നിൽക്കാൻ എന്താണ് മാർഗം, അപ്പൊ പല ചർച്ചകളുണ്ടാവും. പിന്നെ ഇമാം ആമിറു ഷാബിയോട് ചോദിച്ചു എന്താണ് ഹിഫ്ള് നിൽക്കാൻ, അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ ജബീബ് തിന്നാൻ പറഞ്ഞു. ജബീബ് പറഞ്ഞ എന്താ, ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി തിന്നാൽ നല്ല മെമ്മറി പവർ ഉണ്ടാവും, പ്രത്യേകിച്ച് കറുത്ത ഉണക്കമുന്തിരി. മനസ്സിലായി, അങ്ങനെ പറയാൻ ചിലർ അന്ന് കാണാൻ ചരിത്രത്തിൽ വായിക്കുമ്പോ കാണാം ബാദിജാൻ തിന്തരുത് പറയും. ബാദിജാൻ എന്ന് പറഞ്ഞെന്താ, നമ്മൾ പിന്നെ ഇവിടൊക്കെ മാങ്ങ വാങ്ങാൻ കിട്ടൂല, ബാദിജാൻ വൈതനങ്ങ, വൈതനങ്ങ കറുത്ത ഇതും പല കളർ വൈതനങ്ങ, വൈതനങ്ങ തിന്നരുത് എന്ന് പറയും, കാരണം അത് മെമ്മറി പവർ കുറക്കും എന്ന് പറയും. ചരിത്രത്തിൽ കാണുന്നതാണ്, അള്ളാഹു അലഞ്ഞി പാരി നമ്മളെ ഇവിടെ നിന്നിട്ട് അറ്റാക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതിങ്ങനെ പിന്നെ അതിൽ മഹദീസ്യങ്ങളൊക്കെ പറയുന്ന ഒരു വിഷയമാണ്. ഈ മൈബിനുൽ ഖൈബിനെ പോലുള്ളവരൊക്കെ ആ വിഷയത്തിൽ എഴുതിയത് കാണാൻ സാധിക്കും. ഏതായാലും ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വക്കീഉ ഇബ്നുൽ ജറാഹിനോട് പറഞ്ഞ് ഹിഫ്ള് കുറയാ, അപ്പോ എന്താണ് മരുന്ന്. ഇമാം വക്കീഉനോട് വേറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട് എന്താണ് ഹിഫ്ള് ഉണ്ടല്ലോ മെമ്മറി പവർ കൂടാൻ എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ ഇമാം വക്കീഉ പറഞ്ഞ മരുന്ന് തർക്കുൽ മഅസി. എന്താ തർക്കുൽ മഅസി പറഞ്ഞ, തെറ്റുകൾ വെടിയ, കുറ്റങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക, പാപങ്ങൾ കയ്യൊഴിക്കുക, അതാണ് ഏറ്റവും നല്ല മരുന്ന്. ഉണക്കമുന്തിരി ഇന്നലുമല്ല, വൈതനങ്ങൾ ഒഴിവാക്കലും അല്ല, അതൊക്കെ നീ കുറച്ചാലും കൂട്ടിയാലും, പക്ഷേ മെമ്മറി പവറിനെ ഇൽമിന്റെ ബർക്കത്തിന് തെറ്റ് കയ്യൊഴിക്കുക എന്നുള്ളതാണ്. അത് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് വലിയ ഒരു ആശ്വാസവും ഹൃദ്യവുമായി. അതുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അവിടെ നമ്മുടെ വിഷയം, ഷകൗതു ഇലാ വക്കീഇൻ സൂ അഹിഫ്ദി ഫർശദനി ഇലാ തർക്കിൽ മആസി വഖാല ഇന്നൽ ഇൽമ നൂറുല്ലാഹി യുഹ്ദ വനൂറുല്ലാഹി ലാ യുഹ്ദ ലി ആസി. അതാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഷകൗതു ഇലാ വക്കീഇൻ സൂ അഹിഫ്ദി, മെമ്മറി പവർ കുറയണ് എന്നുള്ളത് ഞാൻ വക്കീഉനോട്, എന്റെ ഉസ്താദ് വക്കീഉ ഇബ്നുൽ ജറാഹിനോട് ആവലാതിപ്പെട്ട്. ഫർശദനി ഇലാ തർക്കിൽ മആസി, അപ്പോൾ എന്റെ ഉസ്താദ് വക്കീഉ ഇബ്നുൽ ജറാഹ് ഇമാം മുഹദ്ദിസ് അദ്ദേഹം എന്നോട് നിർദ്ദേശിച്ചു, ഇലാ തർക്കിൽ മആസി, തെറ്റുകൾ ഒഴിവാക്കിക്കോ, കുറ്റങ്ങൾ പ്രവർത്തിക്കരുത് എന്ന് വസീയത്ത് ചെയ്തു. വഖാല ഇന്നൽ ഇൽമ നൂറുല്ലാഹി യുഹ്ദ, ഇൽമ എന്ന് പറഞ്ഞാൽ അത് നൂറുള്ള അള്ളാഹുവിന്റെ നൂറാണ്, അത് അള്ളാഹു സമ്മാനിക്കുന്നതാണ്. വനൂറുല്ലാഹി ലാ യുഹ്ദ ലി ആസി, അള്ളാഹുവിന്റെ നൂറൊരിക്കലും പാപിക്ക് അള്ളാഹു സമ്മാനിക്കൂല, പാപിക്ക് അള്ളാഹു സമ്മാനിക്കൂല. അതുകൊണ്ട് ഇൽമ അത് അള്ളാഹുവിന്റെ നൂറാണ്, അത് അള്ളാഹു സമ്മാനിക്കുന്നതാണ്. അതൊരിക്കലും അള്ളാഹു ഒരു പാപിക്ക്, ദോഷിക്ക് നൽകൂല. അതുകൊണ്ട് പാപം കൈയൊഴിക്കലാണ് മെമ്മറി പവറിനും. അതേപോലെ തന്നെ അറിവിൽ അനുഗ്രഹമുണ്ടാകാനും നല്ല മരുന്ന് എന്ന് ഇമാം വക്കീഉ റഹിമഹുല്ലാ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു എന്നാണ്. ഇവിടെ നമ്മുടെ വിഷയം അള്ളാഹു നൂറാണ്, അള്ളാഹു അവൻ നൂറേകുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ നൂർ അതാണ് ഇൽമ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നൂറാകുന്ന അവന്റെ ഇൽമ് കനിയുന്നവനാണ് എന്നുള്ളതാണ് ഈ കവിതയിൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ ഉണർത്തുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. നമ്മൾ അള്ളാഹു നൂറാണെന്ന് മനസ്സിലാക്കി, അള്ളാഹു നമുക്ക് നൂറ് ഏകും, അത് ഇസ്ലാമായി ഹിദായത്തായി. അതേപോലെ തന്നെ പാരത്രിക ലോകത്തും ഭൗതിക ലോകത്തൊക്കെ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശവും ദീപ്തിയുമായി നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അള്ളാഹുവിനോട് നൂറിനെ തേടണം, അള്ളാഹുവിനോട് നൂറിനെ യാചിക്കണം. നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങൾ ബാങ്ക് വിളി കേട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ നിർവഹിക്കുന്ന ഒരു ദുആ ഉണ്ട്. അത് നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. എന്താ? ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബാങ്ക് വിളി കേട്ട് പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ഇപ്രകാരം പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ലിസാനി നൂറ വജഅൽ ഫീ സംഇ നൂറ വബസരി നൂറ. അല്ലാഹുമ്മ ജഅൽ മിൻ ഖൽഫി നൂറ വമിൻ അമാമി നൂറ വജഅൽ മിൻ ഫൗഖി നൂറ വമിൻ തഹ്തി നൂറ അല്ലാഹുമ്മ ആതിനി നൂറ. എന്താ ഇതിന്റെ മാന? അള്ളാഹുവേ, നീ എന്റെ കൽബിൽ നൂറ് നൽകണമേ, നീ എന്റെ കേൾവിയിൽ നൂറ് നൽകണമേ, നീ എന്റെ കാഴ്ചയിൽ നൂറ് നൽകണമേ, നീ എന്റെ മുന്നിൽ പിന്നിൽ പ്രകാശം കനിയണമേ, എന്റെ മീതെ പ്രകാശം കനിയണമേ, എന്റെ കീഴിൽ പ്രകാശം കനിയണമേ. അള്ളാഹുമ്മ ആതിനി നൂറ, അള്ളാഹുവേ നീ എനിക്ക് നൂറ് അരുളയണമേ. ഇതാണ് ദുആ. അള്ളാഹുവോട് അവനിൽ നിന്നുള്ള പ്രകാശം നമ്മൾ യാചിക്കുകയാണ്. അത് നമ്മുടെ കൽബിൽ, കാതിൽ, കണ്ണിൽ, നമ്മളുടെ മുന്നിൽ പിന്നിൽ, മുകളിൽ താഴ്ഭാഗത്ത്, നമ്മളിൽ ആസകലം. ഇത് നമ്മൾ 5 തവണ ഒരു ദിവസം അള്ളാഹുവിനോട് തേടിയിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ ജീവിതം ദീപ്തമാകും, ധന്യമാകും, നമ്മൾ അനുഗ്രഹീതരാകും. നമ്മൾ ബാങ്കുലി കേട്ട് പള്ളിയിലേക്കുള്ള കാൽവെപ്പ് നടത്തുമ്പോൾ, പെരീന്നിറങ്ങുമ്പോൾ ബിസ്മില്ലാ തവക്കൽ തു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ദുആ ചെയ്യും. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദില്ല ഔദൽ ഔ അസില്ല ഔസൽ ഔ അദ്ലിം ഔ ഉദ്ലം ഔ അജ്ഹൽ ഔ യുജ്ഹൽ അലൈ എന്ന് ദുആ ചെയ്യും. ആ ദുആയോടൊപ്പം ഈ ഒരു ദുആ, അല്ലാഹു കൽബിലും അതേപോലെ കാതിലും കണ്ണിലും അവന്റെ പ്രകാശം നിശ്ചയിക്കാൻ, മുന്നിലും പിന്നിലും മീതയും താഴ്ഭാഗത്തും അവന്റെ പ്രകാശം നിശ്ചയിക്കാൻ, അവന്റെ പ്രകാശം അവൻ നമുക്ക് അരുളാൻ നമ്മൾ നിർവഹിക്കുന്നതായ ദുആ. ഈ ദുആ പഠിച്ച് നമ്മൾ പ്രാവർത്തികമാക്കണം. പഠിച്ചവർ ഇത് പ്രാവർത്തികമാക്കുന്നതിൽ സജീവ തൽപരരാകണം. അള്ളാഹു നൂറാണ്, അവനാണ് നൂറ് നൽകുന്നവൻ. ആ നൂറ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് യാചിക്കണം എന്നാണ് എനിക്ക് ഇവിടെ നിങ്ങളോട് ഉണർത്താനുള്ളത്. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഒരു ഹദീസ്, ആ ഹദീസിൽ ഞാൻ മുമ്പ് കേൾപ്പിച്ചിട്ടുണ്ടാകും, പക്ഷെ സന്ദർഭോചിതമായിട്ട് ഒന്നുകൂടി ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. ഒരു വ്യക്തി, അയാൾ മദീനയുടെ ഒരറ്റത്തായിരുന്നു അയാളുടെ വീട്, പള്ളിയിൽ നേരെ ദൂരം. അയാൾ പള്ളിയിലേക്ക് ഒരു നിസ്കാരവും തെറ്റൂല, എല്ലാ വക്തിലും വരും. അപ്പൊ സഹാബികൾ അയാളോട് പറഞ്ഞു, ലവിഷ്തറൈത ഹിമാറൻ തർകബുഹു ഫിർ റമദാ വദ്ദുൽമ, രാത്രിയും പള്ളിയിൽ വരും പകലും പള്ളിയിൽ വരും, കുറെ വിട്ടാണ് വീട്. അപ്പൊ പകലിന്റെ ചൂടിൽ, മരുഭൂമിയുടെ ചൂട് അത് താണ്ടി വരണല്ലോ, പിന്നെ രാത്രിയാണെങ്കിൽ ഇരുട്ടിലാണ് വരിക, അപ്പോ പല അപകടങ്ങളും പ്രയാസങ്ങളും അതും ഉണ്ടാവും. അപ്പൊ അയാളോട് പറഞ്ഞു, നിങ്ങളൊരു കഴുതയെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കഴുതപ്പുറത്ത് നിങ്ങൾക്ക് വരാം പള്ളിയിൽക്ക്, അപ്പൊ നിങ്ങൾക്ക് പകലിന്റെ ചൂടും പ്രശ്നമാക്കണ്ട, രാത്രി ഇരുട്ടത്ത് വരുമ്പോ ആ വിഷയമല്ല, അതുകൊണ്ടൊരു കഴുതയെ വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ ആ വ്യക്തി പ്രതികരിച്ചത്, എന്റെ വീട് പള്ളിന്റെ ഓരത്താകണം എന്നുപോലെ എനിക്ക് ആഗ്രഹമില്ല, ഞാൻ കഴുതനെ വാങ്ങണ പ്രശ്നമല്ല, പള്ളിന്റെ അടുത്ത് വീടാകണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കണില്ല. കാരണം എന്താ? അദ്ദേഹം പറഞ്ഞത്, പള്ളിയിലേക്കുള്ള എന്റെ ആഗമനവും പള്ളിയിൽ നിന്നുള്ള എന്റെ തിരിച്ചുപോക്കും, ഇതൊക്കെ ഈ കാൽവെപ്പുകളെല്ലാം എനിക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിങ്കൽ രേഖപ്പെടുത്തപ്പെടണം. വകസ്റത്തുൽ ഖുതായിൽ അൽ മസാജിദ്, പള്ളികളിലേക്കുള്ള അധികരിച്ച കാൽവെപ്പുകൾ, അതെന്താ? അത് ഓരോന്നിനും പ്രതിഫലമാണ്, അത് ഓരോന്നും തിന്മകളെ മായിക്കും, അതൊക്കെ അള്ളാഹുവിങ്കൽ പുണ്യമായിട്ട് രേഖപ്പെടുത്തപ്പെടും. അതുകൊണ്ട് അതങ്ങനെ രേഖപ്പെടുത്തപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഈ സ്ഥിരം ശൈലി അത് തന്നെ ഞാൻ നിലനിർത്തും എന്ന് അദ്ദേഹം പറയാണ്. അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. ഈ വിവരം അയാൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മഖാമിൽ സവിദത്തിൽ കേൾപ്പിക്കപ്പെട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ പറഞ്ഞത് ആതാകല്ലാഹു ദാലിക കുല്ലഹു എന്നാണ്. നിങ്ങൾ എന്തൊക്കെയാണോ ഈ കാൽവെപ്പുകളിലൂടെ അഭിലഷിച്ചത്, ആഗ്രഹിച്ചത്, അത് മുഴുവൻ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. അള്ളാഹു അക്ബർ. നിങ്ങൾ എന്താണോ അഭിലഷിച്ചത്, ആഗ്രഹിച്ചത്, അതൊക്കെ പടച്ചോ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നാണ്. അള്ളാഹുന്റെ നൂറ് പുണ്യങ്ങൾ, കാൽവെപ്പുകളിലൂടെ പാപങ്ങൾ മായ്ക്കൽ, ഇതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോ ഇവിടെ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ നൂർ എന്നുള്ള നാമവും അതിന്റെ അർത്ഥവും അതിന്റെ തേട്ടവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ അരുളുന്ന, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കനിയുന്ന ആ നൂറിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദുആ ഇരക്കുക, ആ നൂറിൽ ജീവിക്കുവാൻ, ആ നൂറിൽ ഈ ദുനിയാവിൽ നിന്ന് പരലോകത്തേക്ക് യാത്രയാകാൻ. ഇൻഷാല്ലാ അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമ്മൾ അള്ളാഹുവിന്റെ മറ്റൊരു മഹനീ എന്ന നാമം ഇൻഷാല്ലാ ഇവിടെ മനസ്സിലാക്കും. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഈ ഒരു മജ്ലിസ് ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ. ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ ഒരു വേദിയിൽ സ്വർഗത്തിന്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തൊരുമിക്കുവാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും നൽകുമാറാവട്ടെ. നമ്മുടെ ഈ സദസ്സുകളിൽ മനസ്സ് നട്ടുകഴിയുന്ന മഹത്തുക്കൾ പലരും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ആഗ്രഹങ്ങൾ അവർക്ക് സഫലീകരിക്കുമാറാവട്ടെ. അവരുടെ മുറാദുകൾ അള്ളാഹു അവർക്ക് നേടിക്കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും നോക്കി വരുന്ന മുസീബത്തുകളെ അവരിൽ നിന്നും നമ്മളിൽ നിന്നും അള്ളാഹു വഴി മാറ്റുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഇണകളിൽ, മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഇഹത്തിലും പരത്തിലും കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഈസൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشرك ودمر أعدائك أعداء الملة والدين. اللهم احفظ لي هذه البلاد أمنها ورجال أمنها. اللهم احفظ لي هذه البلاد جنودها ومرابطيها. اللهم احفظ لي هذه البلاد قيادتها وعقيدتها. إنك ولي ذلك والقادر عليه. يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين.